ദുർഘടമായ ഈ അന്ത്യനാളുകളിൽ പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾ സമപ്രായക്കാരിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലരാണ്. മാതാപിതാക്കൾക്ക് തന്നെയും സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. അത്തരം സമ്മർദ്ദങ്ങൾക്ക് മധ്യേ കുടുംബങ്ങൾക്ക് എങ്ങനെ അചഞ്ചലമായി നിലകൊള്ളാൻ കഴിയും? അതിനുള്ള ഒരു സുപ്രധാന മാർഗം ഫലപ്രദമായ കുടുംബ ബൈബിൾ വായനയും അധ്യയനവും ചർച്ചയും ഒരു ജീവിതചര്യയാക്കുക എന്നതാണ്. കുടുംബങ്ങൾ അത്തരമൊരു പരിപാടി ബൈബിളിൻ്റെ സ്വാധീനത്തിന് വിധേയമായിക്കൊണ്ട് പതിവായി ചെയ്യുമ്പോൾ ആ ബൈബിൾ അധിഷ്ഠിത ജീവിതചര്യയ്ക്ക് കുടുംബത്തിന്മേൽ ശക്തമായ പ്രഭാവം ചെലുത്താൻ കഴിയും. അത് നമ്മുടെ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നു, വിശ്വാസത്തെ ബലിഷ്ഠമാക്കുന്നു, സത്യത്തിനു വേണ്ടി ഉറച്ച നിലപാടെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മെ സ്വാധീനിക്കാൻ കഴിയുന്ന മാതൃകാപാത്രങ്ങളെ, വിശ്വസ്തതയുടെ ഉത്തമ ദൃഷ്ടാന്തങ്ങളായിരുന്ന പുരാതന സ്ത്രീപുരുഷന്മാരെ അത് നമുക്ക് നൽകുന്നു. നമുക്ക് ഒരു കുടുംബത്തെ ശ്രദ്ധിക്കാം. മാതാപിതാക്കൾ മക്കളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയിക്കുന്നതും അവരെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും അവരുടെ ആവശ്യങ്ങൾക്ക് ചേർച്ചയിൽ തിരുവെഴുത്ത് ഭാഗം ബാധകമാക്കുന്നതും എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. ദാനിയലിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ജീവസുറ്റ ഒരു ബൈബിൾ നാടകത്തിൽ നിന്ന് നമുക്കും അവരോടൊപ്പം പഠിക്കാം.
ശരി, എല്ലാവരും ഒരു നിമിഷം ബൈബിൾ ഒന്ന് അടച്ചേ. എന്താ ഇന്നൊരു ഉഷാറില്ലാത്തതുപോലെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
അതെന്താ അങ്ങനെ ചോദിച്ചത്?
ഞാൻ ഡേവിഡിനെയും രൂത്തിനെയും ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് എന്ത് പറ്റി രണ്ടുപേർക്കും?
ഓ, ഒന്നുമില്ല ഡാഡി, എനിക്കൊരു കുഴപ്പവുമില്ല.
എനിക്കും. ഡാഡി എന്താ അങ്ങനെ ചോദിച്ചത്?
ഇന്ന് രണ്ടുപേർക്കും വലിയ മിണ്ടാട്ടമൊന്നുമില്ലല്ലോ. സാധാരണ നമ്മുടെ അധ്യയന സമയത്ത് രണ്ടുപേരും എന്തുമാത്രം ഉത്തരങ്ങൾ പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നതാ. പക്ഷേ ഇന്ന് നിങ്ങൾ കാര്യമായിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ശരിയായിരുന്നു, അത് വളരെ നല്ല സംഗതിയുമാണ്. പക്ഷേ എന്തോ നിങ്ങളുടെ മനസ്സ് ഇവിടെയെങ്കിലും അല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു.
ഇല്ലില്ല, ഞാൻ കേൾക്കുന്നൊക്കെയുണ്ട്. എനിക്കെന്തോ അത്രയ്ക്കെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുപോലെ.
അതെന്താ ഡേവിഡ്, നമ്മുടെ ബൈബിൾ വായന കൂടുതൽ രസകരമാക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ?
ഏയ്, അതൊന്നുമില്ല ഡാഡി, ബൈബിൾ വായന രസകരമാണ്. പക്ഷേ ഇതൊക്കെ പണ്ടെങ്ങോ നടന്നൊരു കാര്യം പോലെ തോന്നുന്നു. അതായത്, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബദ്നെഗോവിൻ്റെയും കാര്യമാണ്. അവരുടെ പേര് തന്നെ നോക്കിയേ, എത്ര പഴഞ്ചനാണെന്ന്. ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്നതുപോലെ തോന്നുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഇത് വായിക്കുന്നത് കൊണ്ടൊക്കെ എനിക്കെന്താ ഗുണമെന്ന്.
രൂത്ത്, നീയും അങ്ങനെ തന്നെയാണോ വിചാരിക്കുന്നത്?
ആ, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ഇത് പ്രധാനപ്പെട്ട കാര്യമാണെന്നൊക്കെ എനിക്കറിയാം. ഈ കഥ ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. എനിക്കിത് മനപ്പാടുമാണെന്ന് തന്നെ വേണേൽ പറയാം. യാതൊരു കാരണവശാലും ആ മൂന്ന് എബ്രായ ബാലന്മാർ ബിംബത്തെ നമസ്കരിക്കുമായിരുന്നില്ല, കാരണം അത് വിഗ്രഹാരാധനയാണ്. അതേ കാരണത്താലാണ് നാം ഇന്ന് പതാക വന്ദനം പോലെയുള്ള യാതൊരുവിധ വിഗ്രഹാരാധനയിലും പങ്കെടുക്കുകയില്ലാത്തത്. പക്ഷേ
അതെ, അതാണ് അതിൻ്റെ രക്തം ചുരുക്കം. പറയൂ രൂത്ത്, പക്ഷേ
ഡേവിഡ് പറഞ്ഞതിൽ കുറേയൊക്കെ കഴമ്പുണ്ട്. ഇതുകൊണ്ടൊക്കെ എനിക്കെന്ത് ഗുണം കിട്ടാനാണെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരു തരത്തിലുള്ള വിഗ്രഹാരാധനയിലും ഒരു കാലത്തും ഉൾപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഏതോ ഒരു പുരാതന ചരിത്രം പോലെ തോന്നുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഡാഡി?
ഇത് സംബന്ധിച്ച് നിന്റെ വീക്ഷണം തുറന്നു പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് രൂത്ത്. നിന്റെയും ഡേവിഡ്,
നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുടുംബാധ്യയനത്തിലൊരു മുഖ്യ സംഗതിയാണല്ലോ അത്.
നമ്മുടെ ബൈബിൾ വായന കുറച്ചുകൂടി അർത്ഥവത്താക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വായിക്കുന്ന ഭാഗം ഇന്ന് നമുക്കെങ്ങനെ ബാധകമാക്കാം എന്ന് ചിന്തിക്കുന്നെങ്കിൽ നമുക്കൊരു ചോദ്യത്തോടെ തുടങ്ങാം. നിങ്ങൾ അടുത്തിടെ സ്കൂളിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഞാനത് കുറച്ചുകൂടി വ്യക്തമാക്കാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും ഹോംവർക്കിൻ്റെയോ ഓർക്കാപ്പുറത്ത് നടന്ന ഏതെങ്കിലും ക്ലാസ് പരീക്ഷയുടെ കാര്യമൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് സാക്ഷികളായിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ വിശ്വാസത്തിന് നേരിട്ട ഒരു വെല്ലുവിളി. ഡേവിഡ്, നിന്റെ കാര്യത്തിൽ
വെല്ലുവിളി അല്ലേ? മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അല്ലേ? സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം.
നീ എന്നോട് ചോദിക്കുകയാണോ അതോ പറയുകയാണോ?
ഏയ്, അല്ലല്ല, പറയുകയാണ്. അത് തന്നെ, സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം.
അത് തന്നെയാണ് എൻ്റെ പ്രശ്നവും, സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം.
ശരി, അപ്പോൾ സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം അടുത്തിടെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് സമപ്രായക്കാരിൽ നിന്നുണ്ടാകുന്നത്? ആകട്ടെ, നിങ്ങൾക്ക് അതൊന്നുകൂടി തെളിച്ച് പറയാമോ രൂത്ത്?
അത്
നിന്റെ കാര്യത്തിലോ ഡേവിഡ്?
അത് ഞാൻ എന്താ പറയുക?
പറഞ്ഞോളൂ ഡേവിഡ്. നമുക്കെല്ലാവർക്കും സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. എനിക്കാണെങ്കിൽ അത് ജോലി സ്ഥലത്താണ്, മിക്കവാറും എല്ലാ ദിവസവും തന്നെ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. വാസ്തവം പറഞ്ഞാൽ ഞാനത് വേണ്ട വിധത്തിൽ എല്ലായ്പ്പോഴും കൈകാര്യം ചെയ്യുന്നില്ല എന്നെനിക്കറിയാം. അതത്ര എളുപ്പമല്ല. മേരിക്കും ഈ പ്രശ്നമുണ്ട് അല്ലേ?
ഉണ്ടോന്നോ? ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ആ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതിനിടയിൽ നമ്മുടെ മൂന്ന് അയൽക്കാരികൾ എൻ്റെ അടുത്ത് വന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് എല്ലാവരും കൂടി എന്തോ വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനിരിക്കുകയാണ്, അതിന് കൂടണമെന്ന് പറഞ്ഞു. ഓർക്കാപ്പുറത്തായിരുന്നു അവരിതും പറഞ്ഞ് വന്നത്. എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാനത് വേണ്ടതുപോലെ വ്യക്തമാക്കിയോ എന്നൊരു സംശയം. ആ സാഹചര്യത്തിൽ കാര്യങ്ങളെങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് പറയാമായിരുന്നെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്.
ഏ, ഡാഡിക്കും മമ്മിക്കും ഒക്കെ സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്.
രൂത്ത്, നിന്റെ കാര്യമോ? അടുത്തയിടെ സമപ്രായക്കാരിൽ നിന്നുള്ള ഏതൊരു സമ്മർദ്ദമാണ് നിനക്ക് നേരിടേണ്ടി വന്നത്?
അതോ, കുട്ടികളുടെ ഇടയിൽ ഒരു സംസാരമുണ്ടായി. ഒരു പെൺകുട്ടി കണ്ട സിനിമയെക്കുറിച്ചായിരുന്നത്. വളരെ വൃത്തികെട്ട പടമായിരുന്നെന്നാണ് അവൾ പറഞ്ഞത്. ഒരു എ പടം. അവളുടെ പപ്പയും മമ്മിയും കൊണ്ടുവന്ന ഒരു കാസറ്റാണത്. അവരത് വലിയ കാര്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്നു പോലും. പക്ഷേ രാത്രി വളരെ വൈകിയ ശേഷം അവൾ മെല്ലെ ചെന്ന് അതെടുത്തിട്ട് കണ്ടത്രേ.
അവൾ നിന്നോട് ഇതൊക്കെ പറഞ്ഞോ?
വാസ്തവത്തിൽ അവൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളോടാണ് പറഞ്ഞത്. ഞാൻ സ്കൂൾ ബസ്സും കാത്ത് അവരുടെ കൂടെ ലൈനിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവൾ സംസാരം നിർത്തിയിട്ട് എന്നെ നോക്കിക്കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും കേൾക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഞാനെന്തോ രസം കൊല്ലി മതക്കാരിയാണ് അത്രേ.
എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ.
പക്ഷെ എനിക്കത് കേട്ടിട്ട് അത്ര വിഷമമൊന്നും തോന്നിയില്ല.
അത് നന്നായി. ഇനി നിനക്ക് വിഷമം തോന്നിയാലും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രസം കൊല്ലി എന്നും മറ്റും വിളിച്ച് കേൾക്കുന്നത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് നിന്നെ അറിയില്ല. എന്നാൽ കഴിഞ്ഞ 14 വർഷമായിട്ട് എനിക്ക് നിന്നെ അറിയാം. നീ ഒരിക്കൽ പോലും ഒരു രസം കൊല്ലി ആയിരുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല.
താങ്ക്സ് ഡാഡി.
ആകട്ടെ, അവളത് പറഞ്ഞപ്പോൾ നിനക്ക് എന്ത് തോന്നി?
തിരിച്ച് നല്ലത് രണ്ട് പറയാൻ തോന്നിയോ
ഡേവിഡ്?
ഒന്ന് ചുമ്മാ തിരി ചേട്ടായി, എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷേ ഇഷ്ടമുള്ള എന്തും കേൾക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും ഞാൻ ഒരിക്കലും രസം കൊല്ലിയല്ലെന്നും അവൾക്ക് ഇഷ്ടമുള്ള എന്തും പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്തി നോക്കാൻ വെല്ലുവിളിക്കണമെന്നും ഒക്കെ എനിക്ക് തോന്നി.
ആകട്ടെ, നീ അപ്പോൾ എന്ത് ചെയ്തു?
ഞാൻ അവിടെ നിന്ന് മാറി ലൈനിന്റെ ഏറ്റവും പുറകിൽ പോയി നിന്നു.
മിടുക്കി. ഇപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പകരം വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു നിനക്ക് തോന്നുന്നുണ്ടോ?
കുറച്ചുകൂടി നേരത്തെ തന്നെ, അതായത് അവരുടെ സംസാരം അത്ര പന്തിയല്ലെന്ന് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഞാനും അവരിൽ ഒരാളായിരിക്കാൻ ആഗ്രഹിച്ചെന്ന് തോന്നുന്നു. അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ സഹായിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആശിക്കുകയാണ്.
കാര്യങ്ങളെല്ലാം നീ തുറന്നു പറഞ്ഞതിൽ വളരെ സന്തോഷം രൂത്ത്. സമപ്രായക്കാരെന്നുള്ള സമ്മർദ്ദങ്ങളിൽ ബുദ്ധിമുട്ട് പിടിച്ച ഒന്നായിരുന്നു അത്. ഇനി ഡേവിഡ്, നിന്റെ കാര്യത്തിലോ?
സമപ്രായക്കാരിൽ നിന്നുള്ള ഏതുതരം സമ്മർദ്ദമാണ് എനിക്ക് നേരിടേണ്ടി വന്നതെന്ന് അല്ലേ?
അതെ, അത് തന്നെ.
അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാനത് അത്ര നന്നായി കൈകാര്യം ചെയ്തില്ല. പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം.
അത് സാരമില്ല മോനെ, അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും.
ശരി. വാസ്തവത്തിൽ ഇന്ന് നടന്നൊരു സംഭവമാണ്. എൻ്റെ ക്ലാസ്സിലെ 2 പെൺകുട്ടികൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ വളരെ നല്ല കുട്ടികളാണ്, നല്ല സ്മാർട്ട്. ചില വിഷയങ്ങൾക്ക് ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ്. അവർ പഠിക്കാനും മിടുക്കരാണ്.
എങ്ങനെയുണ്ട് ചേട്ടായി, അവര് കാണാൻ കൊള്ളാവോ?
തരക്കേടില്ല. പിന്നെ ഞാൻ അവരെ അത്രയ്ക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല.
എന്നിട്ട് എന്ത് സംഭവിച്ചു?
അവരെല്ലാം വലിയ ഉത്സാഹത്തിലായിരുന്നു, ഒരു പാർട്ടി നടത്തുന്നത് സംബന്ധിച്ച്. എന്നുവെച്ചാൽ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്നു. ഈ വെള്ളിയാഴ്ചയാണത്. അതിനവർ
ചേട്ടായിയെ ക്ഷണിച്ചോ? അവരാരോ ചേട്ടായി, ഞാനറിയുന്നവരാണോ?
രൂത്ത്, നീ ഒന്ന് മിണ്ടാതിരുന്നേ, അവൻ അതൊന്ന് പറഞ്ഞ് മുഴുമിപ്പിക്കട്ടെ.
അവരെന്നെ ക്ഷണിച്ചു. മാത്രമല്ല, ക്ലാസ് കഴിഞ്ഞുള്ള സമയത്തൊന്നും ഞാൻ ഒരിക്കലും മറ്റു കുട്ടികളുടെ കൂടെ കൂടാത്തതിൻ്റെ പേരിൽ അവർ വലിയ ബഹളം വെച്ചു. അവർക്കൊക്കെ കുഷ്ടമുള്ളതുപോലെയാണ് ഞാൻ അവരോട് ഇടപെടുന്നതെന്ന്.
നീ കൂടെ ഉണ്ടായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നതിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ നോട്ടത്തിൽ നീയാണ് ആ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കൻ.
ഏയ്, അങ്ങനെയൊന്നും അല്ല മമ്മി.
അല്ല മോനെ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാരണം ഇക്കാലത്ത് നിന്നെ പോലെ മാന്യനും സത്യസന്ധനുമായ എത്ര പേരെ അവർക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് നീ വിചാരിക്കുന്നത്? അതുപോലെ സുന്ദരനും.
മമ്മി,
പക്ഷേ ഇക്കാലത്തെ പെമ്പിള്ളേരുടെ ഒരു കാര്യവേ, എന്ത് തൻ്റെടികളാണെന്ന് നോക്കി.
ആ പാർട്ടിയെക്കുറിച്ച് അവർ കൂടുതലായി എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ?
ഉവ്വ്, നല്ല രസമായിരിക്കുമെന്ന് പറഞ്ഞു. കാരണം ആ പെൺകുട്ടികളിൽ ഒരാളുടെ വീട്ടിൽ വെച്ചാണത്രേ അത് നടത്തുന്നത്. അന്ന് അവളുടെ മാതാപിതാക്കൾ എവിടെ പോവുകയാണ് പോലും.
ആകട്ടെ, അതേക്കുറിച്ച് നിനക്ക് എന്ത് തോന്നി?
സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചപ്പോൾ അത് നല്ല രസമായിരിക്കുമെന്ന് തോന്നി. എന്നാൽ പിന്നെ ചിന്തിച്ചപ്പോൾ എന്തോ പന്തികേട് ഉള്ളതുപോലെ.
അത് നന്നായി ഡേവിഡ്, അത് കാണിക്കുന്നത് നിന്റെ വിവേകമാണ്. ആകട്ടെ, നീ അവരോട് എന്ത് പറഞ്ഞു?
അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ വാസ്തവത്തിൽ മറുപടിയൊന്നും പറഞ്ഞില്ല. ആദ്യം ഞാൻ അവരോട് പറഞ്ഞു വെള്ളിയാഴ്ച തിരക്കായിരിക്കുമെന്ന്. അന്നേരമാണ് അവർക്കൊക്കെ കുഷ്ഠമുള്ളതുപോലെയാണ് ഞാൻ അവരോട് ഇടപെടുന്നതെന്നും മറ്റും അവർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്കും അല്പം വിഷമം തോന്നി. അവർ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഞാൻ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ എന്തു പറഞ്ഞാലും അവർ കേൾക്കുമായിരുന്നില്ല എന്നത് വേറെ കാര്യം. അതേക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയെന്ന് അവർ പറഞ്ഞു.
ഈ പെമ്പിള്ളേരുടെയൊക്കെ ഒരു കാര്യമേ, വിടാതെ പിടികൂടിയേക്കുകയല്ലേ. ആട്ടെ, അപ്പോൾ നീ എന്ത് പറഞ്ഞു?
കാര്യമായിട്ടൊന്നും തന്നെ പറഞ്ഞില്ല, പിന്നെ പറയാമെന്ന് പറഞ്ഞു. അന്നേരം മുതൽ അവരോട് എങ്ങനെയാണ് വരില്ല എന്ന് പറയുക എന്ന് ചിന്തിച്ച് ഞാൻ തല പുകയ്ക്കുകയാണ്.
ഇന്നത്തെ അധ്യയനത്തിൽ നിനക്ക് ശ്രദ്ധിക്കാനും ബുദ്ധിമുട്ടായിരുന്നത് അതുകൊണ്ടായിരിക്കുമോ? ഏതായാലും നീ അവിടെ ചെല്ലാമെന്ന് പറയാഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ അതിന് പോയാൽ കൊള്ളാമെന്ന് നിനക്ക് അര മനസ്സുണ്ടായിരുന്നു അല്ലേ?
എന്ന് വേണമെങ്കിൽ പറയാം.
ചില കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ എന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ട്, ശരിയല്ലേ?
പിന്നെ പറയാമെന്ന് പറയേണ്ടിയിരുന്നില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുവഴി അപ്പോൾ ഉണ്ടാകാമായിരുന്ന പ്രശ്നം പിന്നത്തേക്ക് മാറ്റിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ കൂടുതൽ വഷളാക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ശരിയായ മറുപടി കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുറഞ്ഞ പക്ഷം ഇത് സംബന്ധിച്ച എൻ്റെ നിലപാട് അവർക്ക് മനസ്സിലായേനെ.
അത് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് മോനെ. അടുത്ത പ്രാവശ്യത്തേക്ക് വെക്കാൻ പറ്റിയ നല്ല ലാഹുകളാണവ. നിനക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നവയാണ് അവയെന്ന് മമ്മിക്കും എനിക്കും ഉറപ്പുണ്ട്. നിന്റെ കാര്യത്തിലും അത് ശരിയാണ് രൂത്ത്. മാത്രമല്ല, ഇതിനൊക്കെ നമുക്ക് വേണ്ടത്ര സഹായവുമുണ്ട്, അതും നമ്മുടെ കൺമുമ്പിൽ തന്നെ.
എന്താണിത് ഡാഡി, ബൈബിളാണോ?
അതെ. എന്നാൽ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, നാം ഇന്ന് വായിച്ച ഭാഗം, അതായത് ദാനിയൽ 3-ാം അധ്യായം മുതലുള്ള നമ്മുടെ ഈ ആഴ്ചത്തെ ബൈബിൾ വായനാ ഭാഗം. ഈ ഭാഗത്തിന് പ്രായോഗികത മനസ്സിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നു അല്ലേ?
അതെ.
ശരി, നമുക്ക് ഒന്നുകൂടി ആ ഭാഗം ഒന്ന് വായിക്കാം. പക്ഷേ ഇത്തവണ നല്ല ഉത്സാഹത്തോടെ വേണം വായിക്കാൻ. ഞാനൊരിക്കലൊരു പ്രസംഗത്തിന് വേണ്ടി ഈ അധ്യായത്തെക്കുറിച്ച് കുറേ ഗവേഷണം നടത്തിയിരുന്നു. മോളെ, നീ ആ ഉൾക്കാഴ്ച പുസ്തകങ്ങളും പ്രസിദ്ധീകരണ സൂചിയും കൂടെ ഒന്നെടുത്തേ. നമുക്കാവശ്യമുള്ളതെല്ലാം ആയെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കാം. അവിടെ ആയിരിക്കുന്നതായി നമുക്കൊന്ന് സങ്കല്പിക്കാം. അവിടുത്തെ കാഴ്ചകൾ, ശബ്ദങ്ങൾ, വാസന, ദേശം, ആളുകൾ, ഗവേഷണത്തിലൂടെ നമുക്കത് കണ്ടുപിടിക്കാം. ഇനി വായിക്കുമ്പോൾ 3 മുഖ്യ ആശയങ്ങളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എല്ലാവരും റെഡിയാണല്ലോ?
ഏതാശയങ്ങളാണ് ഡാഡി?
1-ാമതായി, ഈ 3 ചെറുപ്പക്കാർ യഹോവയെ സേവിക്കുന്നു നിർത്തുന്നതിനായി സാത്താൻ അവരുടെ മേൽ എന്ത് ഉപാധിയാണ് പ്രയോഗിച്ചത്? 2-ാമത്, അതിനെ ചെറുത്തു നിൽക്കാൻ അവരെ എന്ത് സഹായിച്ചു? ഇനി 3-ാമത്, അവരുടെ ദൃഷ്ടാന്തം നമുക്കെങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ബാധകമാക്കാം? ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയല്ലോ അല്ലേ? ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നാം മനസ്സിൽ പിടിക്കേണ്ട ഒരു സംഗതി, ഈ 3 എബ്രായ ബാലന്മാരും സ്വദേശത്തു നിന്ന് ദൂരെ ബാബിലോനിൽ പ്രവാസികളായിരുന്നു എന്നതാണ്. അവരെ പിടിച്ചുകൊണ്ട് പോയവർ അവർക്ക് ശദ്രക്, മേശക്, അബേദനഗോ എന്നീ ബാബിലോനി പേരുകൾ നൽകി. എന്നാൽ അവർ പരസ്പരം തങ്ങളുടെ എബ്രായ പേരുകൾ തന്നെ ആയിരിക്കണം വിളിച്ചിരുന്നത്. ഹനന്യാവ്, മീശായൽ, അസരിയാവ്. ക്രിസ്തുവിൻ്റെ കാലത്തിന് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതെല്ലാം സംഭവിച്ചത്.
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഒരുക്കങ്ങളെല്ലാം തീരും ഹനന്യാവ്.
എന്തു വന്നാലും നേരിടാൻ നീ ഒരുക്കമാണോ മിഷായൽ?
ഈ പരിശോധന ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ എന്റെ ആശ്രയം നമ്മുടെ ദൈവമായ യഹോവയിൽ തന്നെയാണ്.
ഞാനും അതിനോട് യോജിക്കുന്നു എന്റെ സഹോദര. നിന്റെ കാര്യമോ അസര്യാവ്?
ഹനന്യാവ്, എനിക്ക് സത്യദൈവത്തെ മാത്രമേ ഭയമുള്ളൂ.
രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാർ താഴെ സമഭൂമിയിൽ സമ്മേളിക്കുകയാണ്.
നോക്കൂ, സംഗീതക്കാരൻ സ്വർണ്ണബിംബത്തിന് ചുറ്റും നിലയുറപ്പിക്കുന്നു.
നെബുക്കദ്നേസർ രാജാവ് തന്റെ കൂടാരം നന്നായി സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരാസമഭൂമി മൊത്തം കാണാം. നടുക്കായിട്ട് ബിംബവും, ജനങ്ങളെല്ലാം അതിന് ചുറ്റും കൂടി വന്നിരിക്കുന്നു.
ഹനന്യാവ്, നാം എവിടെയാണ് നിൽക്കേണ്ടത്?
ഇവിടെ രാജാവിന്റെ കൂടാരത്തിന് മുമ്പിൽ തന്നെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്.
നീ അതിരുകവിഞ്ഞ ധൈര്യം കാണിക്കുന്നു അസര്യാവ്.
യഹോവയ്ക്കായുള്ള എന്റെ നിലപാട് വ്യക്തമാക്കാൻ എനിക്ക് ഭയമില്ല.
ഞങ്ങൾക്കും ഭയമില്ല. എന്നാൽ മിഷായൽ പറഞ്ഞത് ശരിയാണ് എന്റെ സഹോദര. രാജാവിനെ ധിക്കരിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം.
രാജാവ് പ്രദർശിച്ചിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കാനോ അതിനെ സേവിക്കാനോ നമുക്ക് കഴിയില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ.
അധികം ആരുടെയും കണ്ണിൽ പെടാത്ത ഒരു സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധി. രാജകൽപ്പനയ്ക്കെതിരെയുള്ള നമ്മുടെ നിലപാട് യാതൊരു മയവുമില്ലാതെ ധിക്കാരപൂർവ്വം പ്രകടിപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാകില്ല.
രാജാവ് തന്റെ പ്രജകൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന ചടങ്ങ് അലങ്കോലപ്പെടുത്താനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല.
അത് ശരിയാണ് മിഷായൽ. തന്റെ ജനം ബിംബത്തെ നമസ്കരിക്കാൻ രാജാവ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ നാം തടവുകാരാണ്, ബാബിലോനിൽ അടിമകളാണ്. എങ്കിൽ പോലും മറ്റൊരു ദൈവത്തിന്റെയും മുമ്പാകെ കുമ്പിടാൻ നമ്മുടെ ദൈവമായ യഹോവയുടെ കൽപ്പന നമ്മെ അനുവദിക്കുകയില്ല.
രാജാവ് പരിശോധന കഴിഞ്ഞ് മടങ്ങിയെത്തിയോ?
ഇല്ല എന്റെ യജമാനായ അശ്പനാസ്, എല്ലാം ഉചിതമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ രാജാവ് ആഗ്രഹിക്കുന്നു.
ഹനന്യാവും അസര്യാവും ഞാനും കൂടി ഇവിടെ രാജാവിന്റെ കൂടാരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ജനങ്ങൾ കൂടി വരുന്നത് കാണുകയായിരുന്നു.
നിങ്ങളുടെ ഈ എബ്രായ പേരുകൾ കൊണ്ട് നിങ്ങൾ എന്നെ ആകെപ്പാടെ കുഴപ്പിക്കുന്നു മേശക്. നിങ്ങളെ ശദ്രക്കും മേശക്കും അഭേദനകവുമായിട്ട് എനിക്കറിയാവൂ.
ക്ഷമിക്കണം എന്റെ യജമാനായ അശ്പനാസ്, അതിന് അനാദരവായി എടുക്കരുത്. ഇവിടെ വന്നിട്ട് ഇത്രയധികം വർഷം കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളെ എബ്രായരായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ.
എനിക്കത് നന്നായി അറിയാം മേശക്. നിങ്ങളെയും ദാനിയൽ എന്ന് നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനായ ബെൽശസറിനെയും രാജാവ് അങ്ങ് മരുഭൂമിക്ക് അപ്പുറത്തുള്ള നിങ്ങളുടെ ദേശത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു.
എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദീർഘമായ ഒരു കാലം പോലെ തോന്നുന്നു എന്റെ യജമാനെ.
ഉവ്വ്, എനിക്കതറിയാം. അതിനുശേഷം പല പല സംഭവങ്ങളും അരങ്ങേറി. നിങ്ങൾ രാജാവിന്റെ കാര്യാദികൾ വളരെ നന്നായി നിർവഹിച്ചിരിക്കുന്നു. എന്നാൽ ശദ്രക്, രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു.
നന്ദി എന്റെ യജമാനെ, ഞങ്ങൾക്കതറിയാം.
ചിലർ, പ്രത്യേകിച്ച് സത്വവും അസ്ഗാദും, അങ്ങേയറ്റം അസൂയാലുക്കളാണ്. നിങ്ങളുടെ സ്ഥാനം തട്ടിയെടുക്കാനാണ് അവരുടെ മോഹം. നിങ്ങളെ ദ്രോഹിക്കാൻ അവർ ഒട്ടും മടിക്കില്ല.
എന്റെ യജമാനായ അശ്പനാസ്, അങ്ങ് ഞങ്ങളുടെയും രാജാവിന്റെയും ഒരു യഥാർത്ഥ സുഹൃത്തായിരുന്നിട്ടുണ്ട്. ഞങ്ങളും രാജാവിന്റെ നന്മ മാത്രം ലാക്കാക്കെ പ്രവർത്തിക്കുന്നവരാണ്.
മേശക്, നിന്റെ വിശ്വസ്തത പല പ്രാവശ്യം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശദ്രക്, അഭേദനകോ നിങ്ങളുടേതും രാജാവിന് നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണ്. എന്നാൽ നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് എനിക്കിപ്പോൾ ഭയം തോന്നുന്നു. നാം ഈ ദൂരാസമഭൂമിയിൽ കൂടി വന്നിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ.
രാജകൽപ്പന എന്താണെന്ന് ഞങ്ങൾക്കറിയാം.
ആ കൽപ്പന എല്ലാവരും അനുസരിക്കാൻ രാജാവ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന ആ ഗംഭീര സ്വർണ്ണ ബിംബം ഒന്ന് നോക്കൂ.
അതിന് 60 മുഴം പൊക്കവും 6 മുഴം വണ്ണവും ഉണ്ടെന്ന് എനിക്കറിയാം.
അത് വലുതാണെന്നതിൽ യാതൊരു സംശയവുമില്ല.
വാദ്യനാദങ്ങൾ കേൾക്കുമ്പോൾ ബിംബത്തിന്റെ മുമ്പാകെ വീണ് നമസ്കരിക്കാത്തവരെ സംബന്ധിച്ച് രാജാവ് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അവരെ ആ നിമിഷം തന്നെ എരിയുന്ന തീച്ചുളയിലെറിയും. രാജാവ് കൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യം നിറവേറ്റാൻ നിങ്ങളുടെ ദൈവത്തിന്റെ നിയമം അനുവദിക്കുന്നുണ്ടോ?
എന്റെ യജമാനായ അശ്പനാസ്, ഞങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പന വളരെ വ്യക്തമാണ്. അത് സ്പഷ്ടമായി ഇങ്ങനെ പറയുന്നു: ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. നിങ്ങളൊരു കൊത്തപ്പെട്ട പ്രതിമ ഉണ്ടാക്കരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ അനന്യഭക്തി നിഷ്കർഷിക്കുന്ന ദൈവമാകുന്നു.
ഭക്ഷണകാര്യങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഇത് ജീവൻ മരണ പ്രശ്നമാണ്.
ദൈവത്തിന്റെ ഏത് നിയമം അനുസരിക്കണം അല്ലെങ്കിൽ ഏത് അനുസരിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല.
എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പിന്തിരിപ്പിക്കുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പിന്മാറുകയില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ.
ആ 3 പേരും ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടെ കാണുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു.
ഞങ്ങൾ ഇവിടെയല്ലേ ആയിരിക്കേണ്ടത്? ഹാസ്യു, എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ഇവിടെ ഹാജരാകാൻ രാജാവ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ.
നെബുക്കദ്നേസർ ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കില്ല എന്ന് തന്നെയാണോ നിങ്ങളുടെ തീരുമാനം?
അത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം, അല്ലാതെ മറ്റെന്ത് തീരുമാനിക്കണം?
അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് നിനക്കറിയാമല്ലോ. ബിംബത്തിന്റെ മുമ്പിൽ കുമ്പിടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടമാകുമെന്ന് മാത്രമല്ല, നമ്മുടെ ആളുകളിൽ ആരും ബിംബത്തെ നമസ്കരിക്കില്ല എന്നതിന്റെ തെളിവായി അതിനെ കണക്കാക്കുകയും ചെയ്യും.
രാജാവിനെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ദ്രോഹിക്കാൻ നിങ്ങൾക്കെന്താണ് അവകാശം?
ഞങ്ങൾ രാജാവിനെ ധിക്കരിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് ഈ കൽപ്പന അനുസരിക്കാൻ സാധ്യമല്ല. അനുസരിച്ചാൽ സത്യദൈവത്തിന്റെ കൽപ്പനയോടുള്ള ധിക്കാരമായിരിക്കും അത്.
എന്നാൽ രാജാവ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ സംഗതി എന്തുകൊണ്ട് ചെയ്തുകൂടാ? വെറും നിസാരമായ ഒരു കാര്യം.
അതെ, വെറും ഒരു നിസാര കാര്യം.
നാം രാജാവിന്റെ അധികാരത്തെ അംഗീകരിക്കുന്നതിന്റെ ഒരു പ്രകടനം മാത്രം.
ഇത് വളരെ നിസാര കാര്യം പോലെ തോന്നിയേക്കാം ഹാഷും, എന്നാൽ നമ്മുടെ ദൈവം ആദാമിനോടും ഹവ്വയോടും ആവശ്യപ്പെട്ടതും വളരെ നിസാരമായ ഒരു കാര്യമായിരുന്നില്ലേ?
ഓ,
തോട്ടത്തിൽ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ ഒരെണ്ണം മാത്രമാണ് വിലക്കിയത്.
ഓ ശദ്രക്, നീ ഇങ്ങനെ എപ്പോഴും.
എന്നാൽ സത്യദൈവം അവരുടെ അനുസരണക്കേടിനെ നിസാരമായാണോ വീക്ഷിച്ചത്? ആദാമിനോടുള്ള തന്റെ കോപം അവൻ എങ്ങനെ പ്രകടിപ്പിച്ചു നോക്കൂ.
മാത്രമല്ല, അന്ന് മുതൽ ഇങ്ങോട്ട് അവന്റെ മക്കളായ നാം എല്ലാവരോടും
ഈ കാര്യത്തിൽ നിങ്ങൾ വെറുതെ വാശി പിടിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഒന്നുകൂടി ചിന്തിക്കണമെന്നും ആവശ്യമില്ലാതെ ബാബിലോന്യരുടെ മുമ്പിൽ ഞങ്ങളെക്കൂടി മോശക്കാരാക്കരുതെന്നും പറയാനാണ് ഞങ്ങൾ വന്നത്. മാത്രമല്ല, പ്രവാചകനായ യിരെമ്യാവ് അറിയിച്ച യഹോവയുടെ വചനം നിങ്ങൾക്കറിഞ്ഞുകൂടെ? നെബുക്കദ്നേസറിനെ നാം സേവിക്കണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന കൽപ്പനയെ നിനക്കെങ്ങനെ ധിക്കരിക്കാൻ കഴിയും?
ബാബിലോന്യ രാജാവിന്റെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചത് നമ്മുടെ ദൈവമാണെന്നുള്ളത് ശരി തന്നെ. എന്നാൽ അവനത് ചെയ്തത് എന്തുകൊണ്ടാണ്?
ആളുകൾ യഹോവയെ സേവിക്കാഞ്ഞതുകൊണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ബാബിലോന്യ രാജാവിനെ സേവിക്കാനുള്ള അവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് യഹോവയെ സേവിക്കുന്നുണ്ടല്ലോ.
ഹാഷും ബാന, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയല്ല. നിങ്ങൾ ദൈവകൽപ്പനയെ വളച്ചൊടുക്കുകയാണ്. നാം ബാബിലോനിൽ തടവുകാരായി തീരാൻ യഹോവ അനുവദിച്ചത് നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും സത്യാരാധനയിൽ നിന്ന് പിന്മാറുകയും ചെയ്തതുകൊണ്ടാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അത് സത്യമല്ലേ?
അതെ, പക്ഷേ.
ശരി, അങ്ങനെയെങ്കിൽ യഹോവയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടോ?
ഒരിക്കലുമില്ല. എന്നാലും
ആകട്ടെ, മുമ്പ് യഹോവ കുറ്റം വിധിച്ച ഒരു കാര്യം ഇപ്പോൾ അവൻ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുവെന്നാണോ നീയും ബാനയും പറയുന്നത്? നാം സത്യാരാധന വിട്ട് ബാബിലോനി ദൈവങ്ങളെ ആരാധിക്കാൻ അവൻ ആവശ്യപ്പെടുന്നുവെന്നോ? അതും അതേ കാരണത്തിന്റെ പേരിൽ നാം ഇവിടെ അടിമകളായി തീരാൻ അവൻ അനുവദിച്ചിരിക്കെ?
നീ ദൈവത്തെ വാക്കിന് സ്ഥിരതയില്ലാത്തവനാക്കുന്നു ഹാഷും. എന്നാൽ അവൻ ഒരിക്കലും മാറ്റമില്ല.
ശദ്രക്, നീ വാക്കുകൾ കൊണ്ട് വസ്തുതകൾ വളച്ചൊടുക്കുകയാണ്. നമ്മെ തടവുകാരാക്കിയിരിക്കുന്നവരുമായി നാം സമാധാനത്തിലായിരിക്കണമെന്ന് യഹോവ പറയുന്നു. എന്നാൽ നിങ്ങൾ സമാധാനത്തിലല്ല. അതുമാത്രമല്ല, ഞങ്ങളെ ഒന്നടങ്കം രാജാവിന്റെ മുമ്പിൽ കുറ്റക്കാരായി കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു.
എന്റെ സഹോദര, ഒന്ന് ശ്രദ്ധിക്കൂ. സത്യദൈവത്തിന്റെ കോപത്തിന് പാത്രമാകുന്നതിനേക്കാൾ ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ കോപത്തിന് പാത്രമാകുന്നതാണ് ഭേദമെന്ന് ബാബിലോണിന്റെ നമ്മുടെ അടിമത്തം നിന്നെ ഇതുവരെയും പഠിപ്പിച്ചില്ലേ?
എന്നാൽ ഇത് ഒഴിവാക്കാനാവാത്ത സാഹചര്യമല്ലല്ലോ. നിങ്ങൾ വെറുതെ
രാജാവിനെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ദേശത്ത് സമാധാനം ഉണ്ടായിരിക്കാനും നമ്മുടെ ആളുകൾ എല്ലാവരും നല്ല അവസ്ഥയിലായിരിക്കാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവോദ്ദേശത്തിൽ ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ നെബുക്കദ്നേസറിന്റെ സ്ഥാനം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. എന്നാൽ രാജാവ് ദൈവം കൊടുത്ത അധികാരത്തെ മറികടക്കുമ്പോൾ, വാസ്തവത്തിൽ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ, നാം എന്തിന് രാജാവിനെ ഭയപ്പെടുകയോ സേവിക്കുകയോ ചെയ്യണം?
അപ്പോൾ നിങ്ങൾ നെബുക്കദ്നേസർ രാജാവിന്റെ കൽപ്പന ധിക്കരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ?
ഞങ്ങൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും.
വീണ്ടും വിചാരമില്ലാത്ത തീരുമാനം കൊണ്ട് നിങ്ങൾ ഞങ്ങളെല്ലാം കുഴപ്പത്തിലാക്കും.
നോക്കൂ ഹാഷും, അതാ നെബുക്കദ്നേസർ രാജാവ് വരുന്നു. പ്രധാന അംഗരക്ഷകനും രണ്ട് കൽദേ കൊട്ടാര ഉദ്യോഗസ്ഥരും കൂടെയുണ്ട്. പുരുഷന്മാരെ, ഞങ്ങൾ പറഞ്ഞതൊക്കെ ഓർത്തുകൊള്ളുക.
തിരുവുള്ളം ഇച്ഛിക്കുന്നെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരും രാജകൽപ്പന അനുസരിച്ച് രാജാവിൻ്റെ മറ്റുദ്യോഗസ്ഥന്മാരോടൊപ്പം സമഭൂമിയിലേക്ക് പോകട്ടെ.
നാം അനുവാദം തന്നിരിക്കുന്നു ശദ്രക്.
തിരുമനസിച്ഛിക്കുന്നെങ്കിൽ ബാബേൽ ദേശത്തിലെ കാര്യാദികൾക്കും മേൽവിചാരകന്മാരായി നിയമിച്ചിരിക്കുന്ന ഈ മൂന്ന് യഹൂദന്മാരുടെ കൂടെ അസ്കാദും ഞാനും പോകട്ടെ.
അങ്ങനെയാകട്ടെ സത്തു.
യഹൂദന്മാരുടെ ഉത്സാഹവും തിരുമനസിന്റെ കൽപ്പനയോടുള്ള അവർ അനുസരണവും കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വാദ്യഘോഷങ്ങൾ കേൾക്കുമ്പോൾ കുമ്പിടുന്നതിൽ ഞങ്ങൾ അവരോട് ചേരുന്നതായിരിക്കും.
ശദ്രക്, മേശക്, അഭേന്ദ്രകോം, ഞങ്ങൾ നിങ്ങളെ അനുഗമിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പായി പോകരുതോ? നമുക്ക് ഒരുമിച്ച് ബിംബത്തെ നമസ്കരിക്കാം.
അങ്ങനെ തന്നെ ആകട്ടെ. അരിയോ, സംഗീതജ്ഞന്റെ അടുത്ത് ചെന്ന് എല്ലാം തയ്യാറായി കഴിഞ്ഞു എന്നറിയിക്കൂ.
വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നതെന്തെന്നാൽ, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം എന്നീ സകലവിധ വാദ്യനാദങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബുക്കദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ ആ നാഴികയിൽ തന്നെ അവൻ എരിയുന്ന തീച്ചൂളയിൽ എറിയപ്പെടും.
അല്ലയോ രാജാവേ, തിരുമനസ്സുകൊണ്ട് നീണാൽ വാഴട്ടെ.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ തിരുമനസ്സിനെ ബോധിപ്പിക്കട്ടെ.
പറയൂ
രാജാവേ. ആരെങ്കിലും വീണ് ബിംബത്തെ നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും എന്ന് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചിരുന്നുവല്ലോ.
നോം കൽപ്പിച്ചിരുന്നു.
തിരുമനസ്സുകൊണ്ട് കേട്ടാലും ബാബേൽ ദേശത്ത് മേലധികാരികളായി അങ്ങ് നിയമിച്ചിരിക്കുന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ശദ്രക്കും മേശക്കും അബേദ്നഗോവും. ഈ പുരുഷന്മാർ തിരുമനസ് കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം ചെയ്യാൻ കൂട്ടാക്കിയില്ല.
എന്ത്?
അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല.
അരിയോക്ക്, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നഗോവിനെയും നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ.
ഉത്തരവെന്റെ യജമാനെ.
നിങ്ങൾ ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നഗോവിനോടും ഒപ്പമുണ്ടായിരുന്നു. അവർ ബിംബത്തെ നമസ്കരിച്ചില്ലെന്നോ?
അല്ലയോ രാജാവേ, ഞങ്ങൾ അവരുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. വാദ്യനാദം കേട്ട ഉടനെ അസ്കാദും ഞാനും തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചതുപോലെ തന്നെ സ്വർണബിംബത്തിന്റെ മുമ്പിൽ മുട്ടിന്മേൽ വീണ് നമസ്കരിച്ചു.
എന്നാൽ രാജാവേ, ഞങ്ങൾ നോക്കുമ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നഗോവും ബിംബത്തിന്റെ മുമ്പിൽ കുമ്പിടാതെ നിവർന്നു നിൽക്കുന്നു.
രാജാവേ, ഞങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, എന്നിട്ടും അവർ ബിംബത്തെ നമസ്കരിക്കാൻ കൂട്ടാക്കിയില്ല.
നമസ്കരിക്കാൻ കൂട്ടാക്കിയില്ലെന്നോ?
അഹങ്കാരപൂർവം വിസമ്മതിച്ചു എന്റെ യജമാനനെ. അവർ ബാബിലോന്യ ദേവന്മാരെ നിന്ദിച്ചു.
രാജാവിനെതിരായിട്ടും അവർ വളരെ മോശമായി സംസാരിച്ചു.
നമുക്കെതിരായിട്ടോ?
സംഗീതക്കാർ വാദ്യനാദങ്ങൾ ആലപിക്കുന്നത് നിർത്തിയ ഉടനെ ഞങ്ങൾ മുട്ടിൽ നിന്ന് എണീറ്റ് വിവരം തിരുമനസ്സിനെ അറിയിക്കാൻ പെട്ടെന്ന് ഇങ്ങോട്ടോടി.
അല്ലയോ രാജാവേ, വെറും അടിമകളായ ഈ പുരുഷന്മാരെ വളരെ ഉന്നത സ്ഥാനത്താക്കി വെക്കുക വഴി തിരുമനസ് അവരോട് അങ്ങേയറ്റം മഹാമനസ്കത കാണിച്ചിരിക്കുന്നു. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവരെ ആ നിമിഷം തന്നെ എരിയുന്ന തീച്ചൂളയിൽ എറിയുമെന്ന് കൽപ്പിച്ചിരിക്കുന്നതും തിരുമനസ്സാണല്ലോ.
ഇവരെ ഉപയോഗിച്ച് ഞാനൊരു പാഠം പഠിപ്പിക്കും. മറ്റ് ഹൂതന്മാർ ഇക്കാര്യം അറിയുകയും ഇവരുടെ കാര്യത്തിൽ നാം യാതൊരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ അവർ ഒന്നടങ്കം സ്വർണബിംബത്തെ നമസ്കരിക്കാൻ വിസമ്മതിക്കും. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെടും.
അങ്ങ് വളരെ ജ്ഞാനിയാണ്. നമ്മുടെ രാജ്യം അഖണ്ഡമായിരിക്കണം.
ഇവരെ ശിക്ഷിക്കാൻ തിരുമനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത് തികച്ചും ന്യായമാണ്. ബാബിലോനിൽ തടവുകാരായ അവർ രാജകൽപ്പനയെ അഹങ്കാരപൂർവം ധിക്കരിച്ചിരിക്കുന്നു.
ശദ്രക്, മേശക്, അബേദ്നഗോ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേരാണോ?
രാജാവേ, തിരുമനസ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ഞങ്ങൾ സ്വർണബിംബത്തെ നമസ്കരിച്ചില്ല എന്നത് സത്യം തന്നെ. ഞങ്ങൾ സേവിക്കുന്ന ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. ഞങ്ങൾ മറ്റൊരു ദൈവത്തെയും നമസ്കരിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിട്ടുണ്ട്.
രാജാവേ, അത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്.
രാജാവേ, കണ്ടാലും അവർ തിരുമനസ്സിനെ മുഖത്ത് നോക്കി ധിക്കാരം പറയുന്നു.
നിങ്ങളുടെ ദൈവം ബേൽസസറിന്റെ നിങ്ങളുടെ ദാനിയേലിന്റെ ദൈവമാണ്. അവൻ ദേവാദി ദേവനും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാണ്. എന്നാൽ ബാബിലോണിയ രാജാവിന്റെ കയ്യിൽ നിന്നും യഹൂദന്മാരെ വിടുവിക്കാൻ അവന് കഴിഞ്ഞില്ല. നിങ്ങൾ ബാബിലോൺ രാജാവിനെ കീഴടങ്ങണമെന്ന് അവന്റെ നാമത്തിൽ സംസാരിക്കുന്ന നിങ്ങളുടെ തന്നെ പ്രവാചകന്മാർ കൽപ്പിച്ചിട്ടുണ്ടല്ലോ.
തിരുമനസ് ദീർഘായുസോടിരിക്കട്ടെ. ഞങ്ങളുടെ പ്രവാചകന്മാരെ കുറിച്ച് തിരുമനസ്സിന് നന്നായി അറിയാമല്ലോ. എന്നാൽ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മറ്റു ദൈവങ്ങളെ ആരാധിച്ചതുകൊണ്ട് അവൻ ഞങ്ങളോട് കോപിച്ചതായും ഞങ്ങളുടെ ദൈവത്തിന്റെ ഈ പ്രവാചകന്മാർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ ദൈവത്തെ സേവിക്കുന്നത് നിർത്താൻ നാം ആവശ്യപ്പെടുന്നില്ല. ബാബേലിലെ ദേവന്മാരെ കൂടി സേവിക്കാനും നാം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കാനും മാത്രമേ നാം ആവശ്യപ്പെടുന്നുള്ളൂ. രാജ്യത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട്. കൽദേരും നാം കീഴടക്കിയ മറ്റ് ദേശങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. എല്ലാവരും ഒരേപോലെ ആരാധിക്കാൻ നാം ആഗ്രഹിക്കുന്നു. ജാതികളുടെ ദേവന്മാരെക്കാൾ ബാബേൽ ദേവന്മാർ ശക്തരെന്ന് തെളിഞ്ഞിരിക്കുന്നു. ബാബിലോന് കീഴടങ്ങിയിരിക്കുന്ന എല്ലാവരും ബാബേൽ ദേവന്മാരെ നമസ്കരിക്കണം എന്ന് നാം കൽപ്പിക്കുന്നു.
തിരുമനസ് സംസാരിക്കുന്നത് ദേവജ്ഞാനത്തോടെയാണ്. ഈ വിധത്തിൽ മാത്രമേ ജനങ്ങളുടെ വിശ്വസ്തത നമുക്ക് ഉറപ്പാക്കാനാകൂ.
അങ്ങനെ ബാബിലോന്റെ ശക്തി നിലനിർത്താനും.
നിങ്ങൾ ബാബിലോനിൽ അടിമകളാണെന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വെറും തടവുകാർ. നിങ്ങളുടെ ജീവന് നിങ്ങൾ ബാബിലോനോട് കടപ്പെട്ടിരിക്കുന്നു. എങ്കിലും നാം മഹാമനസ്കത കൊണ്ട് നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രാജ്യഭോജനം നൽകിയിരിക്കുന്നു. ഉന്നത സ്ഥാനത്താക്കി വച്ചിരിക്കുന്നു. ബാബേൽ ദേശത്ത് മേൽവിചാരകന്മാരാക്കിയിരിക്കുന്നു.
തിരുമനസേ, എന്നിട്ട് ഇങ്ങനെയാണ് അവർ അതിന് നന്ദി കാണിക്കുന്നത്?
ഞങ്ങൾ രാജാവിനെ ധിക്കരിക്കുന്നില്ല. രാജാവേ, ഞങ്ങൾ അങ്ങയോട് അവിശ്വസ്തരുമല്ല. ഞങ്ങൾ രാജകൽപ്പന അനുസരിക്കുന്നു. സത്യസന്ധമായി തന്നെ ഞങ്ങൾ അത് ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനയിൽ മാത്രം ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല.
അവർ വീണ്ടും വീണ്ടും രാജാവിനെ ധിക്കരിക്കുന്നത് കണ്ടില്ലേ?
നിങ്ങൾ രാജാവിന്റെ ക്ഷമയെ അങ്ങേയറ്റം പരീക്ഷിക്കുകയാണോ? എത്ര നേരമായി തിരുമനസ് നിങ്ങളുടെ അഹങ്കാരവും ധിക്കാരവും സഹിക്കുന്നു?
രാജാവിന്റെ വാക്കുകൾ എല്ലാ ആളുകളും അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉത്തരവിന് മാറ്റമില്ല. ഇപ്പോൾ കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നാം നിർത്തിയിരിക്കുന്ന സ്വർണ ബിംബത്തെ ആരാധിക്കാൻ തയ്യാറായാൽ നന്ന്. ഇല്ലെങ്കിൽ ആ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളിൽ എറിയും. നിങ്ങളെ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ദൈവം ആരാണ്?
നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല.
ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് വേണമെങ്കിൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും അവൻ ഞങ്ങളെ വിടുവിക്കും.
ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. തിരുമനസ് കൊണ്ട് നിർത്തിയ സ്വർണപ്രതിമയെ ഞങ്ങൾ നമസ്കരിക്കുകയും ഇല്ല എന്നറിഞ്ഞാലും.
എങ്കിൽ നിങ്ങളെ തീച്ചുളയിൽ എറിഞ്ഞുകളയും. നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാനാകുമോ എന്ന് കാണട്ടെ. സത്തു, ചൂള പതിവിലും 7 മടങ്ങ് ചൂട് പിടിപ്പിക്കൂ. അരിയോക്, ഈ പുരുഷന്മാരെ അവരുടെ മേലാട, കുപ്പായം, തൊപ്പി, മറ്റു വസ്ത്രങ്ങൾ എന്നിവയോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ എറിയൂ.
നാം സ്വന്ത കണ്ണുകൊണ്ട് കാണണമെന്ന് നീ വിചാരിച്ച ആ അത്ഭുത കാര്യം എന്താണെന്ന് നമ്മോട് വിവരിക്കൂ.
രാജാവേ, തിരുമനസ് നീ നാൾ വാഴട്ടെ. തിരുമനസ് കൊണ്ട് കൽപ്പിച്ച പ്രകാരം തന്നെ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എരിയുന്ന തീച്ചോളയിൽ എറിഞ്ഞിരിക്കുന്നു. രാജകൽപ്പന അത്ര അടിയന്തിരമായിരുന്നു കൊണ്ടും തീച്ചൂളയുടെ ചൂട് അത്യധികമായിരുന്നത് കൊണ്ടും ശത്രുക്കിനെയും മേശക്കിനെയും അബേദ്നഗോവിനെയും എടുത്തുകൊണ്ട് പോയവരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ആ 3 പുരുഷന്മാർ, ശത്രുക്കും മേശക്കും അബേദ്നഗോവും, ബന്ധിതരായി തന്നെ തീച്ചൂളയുടെ നടുവിൽ വീണു. എന്നാൽ അപ്പോൾ ആ
3 പുരുഷന്മാരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? നോക്കൂ, 4 പുരുഷന്മാർ തീയുടെ നടുവിൽ സ്വതന്ത്രമായി നടക്കുന്നത് നാം കാണുന്നു. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രൻ്റേതുപോലിരിക്കുന്നു.
രാജാവേ, കണ്ടാലും യാതൊന്നും കത്തുന്നില്ല. അവരുടെ വസ്ത്രത്തിന് പോലും ഒന്നും പറ്റിയിട്ടില്ല. അവരുടെ ബന്ധനങ്ങൾ കത്തിപ്പോയിരിക്കണം. അതുകൊണ്ടാണല്ലോ അവർക്ക് സ്വതന്ത്രരായി നടക്കാൻ കഴിയുന്നത്.
അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്, മേശക്, അബേദ്നഗോ, പുറത്തു വരൂ. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെയല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതെ വണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. അസ്പനോസ്, ഈ കാര്യം ശ്രദ്ധിച്ച് നടപ്പിലാക്കുന്നു എന്നുറപ്പു വരുത്തു. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും വാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യണമെന്ന് നാം ഒരു വിധി കൽപ്പിക്കുന്നു.
കഥയെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഈ രീതിയിൽ ചിന്തിച്ചിരുന്നില്ല. എല്ലാം കൺമുമ്പിൽ കണ്ടതുപോലെ തോന്നുന്നു. ഓ, ആ ചൂളയിൽ നിന്നുള്ള ചൂട് എനിക്ക് അനുഭവപ്പെട്ടതായി പോലും തോന്നി.
അതെ ഡാഡി, ഞാൻ മുമ്പ് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത എത്ര കാര്യങ്ങളാണ് ഡാഡി ഇന്ന് ചർച്ച ചെയ്തത്. ഉദാഹരണത്തിന്, അതിനെയെല്ലാം ചെറുത്തു നിന്നുകൊണ്ട് ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചത് ആ മൂന്ന് പേർക്കും എങ്ങനെയുള്ളൊരു അനുഭവമായിരുന്നിരിക്കുമെന്ന കാര്യം.
ശരി, അപ്പോൾ നമുക്കിതൊന്ന് പുനരവലോകനം ചെയ്യാം. മൂന്ന് മുഖ്യ ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നല്ലേ നമ്മൾ പറഞ്ഞത്? ആവട്ടെ, അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
ഞാൻ പറയാം. ഒന്നാമത്തേത്, ഈ മൂന്ന് ചെറുപ്പക്കാർ യഹോവയെ സേവിക്കുന്നത് നിർത്തുന്നതിന് സാത്താൻ അവരുടെ മേൽ പ്രയോഗിച്ച ഉപായത്തെക്കുറിച്ച്, ശരിയല്ലേ?
അതെ രൂത്ത്, അതെന്തായിരുന്നു?
തെറ്റാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്ന കാര്യം ചെയ്യിക്കുന്നതിന് എല്ലാവരും കൂടെ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി.
ശരിയാണ് രൂത്ത്, അതിനെ എന്താണ് പറയാറ്?
സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെ.
വളരെ ശരിയാണ്. ആകട്ടെ, ആ സമ്മർദ്ദം എത്ര ശക്തമായിരുന്നിരിക്കണം?
വളരെ ശക്തമായിരുന്നു. അവരുടെ സ്വന്തം ആളുകൾ പോലും സമ്മർദ്ദം ചെലുത്തിയിരിക്കണം. കാരണം ആ യഹൂദന്മാർ ബാബിലോന്യരെ പോലെ ആയിരിക്കാൻ ആഗ്രഹിച്ചു.
ശരിയാണ്.
ആയിരക്കണക്കിന് വരുന്ന ബാബിലോന്യർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. അവരെല്ലാം ബിംബത്തെ വണങ്ങുമ്പോൾ ഇവർ മാത്രം അങ്ങനെ ചെയ്യാത്തതിൽ അവർക്ക് നല്ല ദേഷ്യം തോന്നിക്കാണും. എല്ലാവരിൽ നിന്നും വ്യത്യസ്തരായി ഇവർ മാത്രം അങ്ങനെ കാണപ്പെട്ടെന്നുള്ളത് ഉറപ്പാ.
കൂടാതെ അവർക്ക് തീച്ചുളിയിൽ എറിയുമെന്ന ഭീഷണിയും നേരിടേണ്ടി വന്നു. ഡാഡി, യഹോവ വാസ്തവത്തിൽ അവരെ രക്ഷിക്കുമോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയില്ലായിരുന്നു അല്ലേ?
അത് വളരെ നല്ലൊരു ആശയമാണ് ജോത്ത്. അവനങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ എന്തു തന്നെ സംഭവിച്ചാലും അവർ യഹോവയോടുള്ള തങ്ങളുടെ നിർമ്മലത കാക്കാൻ തീരുമാനിച്ചിരുന്നു. അതായത്, മരിക്കേണ്ടി വന്നാൽ പോലും. അത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നയിക്കുന്നു. ആ സമ്മർദ്ദമൊക്കെ ചെറുത്തു നിൽക്കാൻ ആ മൂന്ന് എബ്രായ യുവാക്കളെ സഹായിച്ചത് എന്താണ്?
എനിക്ക് തോന്നുന്നത് പല കാര്യങ്ങളുണ്ടെന്നാണ്. ധൈര്യം, ധീരത, ശക്തി,
സ്നേഹം.
നീ എന്താ പറഞ്ഞത്?
സ്നേഹമെന്ന് ചുരുക്കി പറഞ്ഞാൽ അവർക്ക് യഹോവയോടുണ്ടായിരുന്ന സ്നേഹമാണ് അവരെ സഹായിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യിക്കാൻ യാതൊന്നിനും കഴിഞ്ഞില്ല.
അത് വളരെ നല്ല ആശയമായിരുന്നു മോനെ.
അതെ, അത് വളരെ നന്നായിരുന്നു രൂത്ത്. നിന്റെ ഉത്തരവും ശരിയാണ്. അവർക്ക് ധൈര്യവും ശക്തിയും ആവശ്യമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ ശക്തരും ഉറപ്പുള്ളവരുമായിരിക്കാൻ.
അതെ,
വളരെ നല്ലത്. ഡേവിഡ് പറഞ്ഞതുപോലെ മുഖ്യ സംഗതി സ്നേഹമായിരുന്നു. എപ്പോഴും ആണ് ദാനം. യഹോവയാൻ ദൈവത്തോടുള്ള സ്നേഹം, അതാണ് അവനോട് വിശ്വസ്തരായിരിക്കാനും നമ്മുടെ നമ്മളത് കാക്കാനും നമ്മെ സഹായിക്കുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ആർക്ക് പറയാം?
ഞാൻ പറയാം. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ചുള്ളതാണ്. അവരുടെ, അതായത് ആ മൂന്ന് എബ്രായ യുവാക്കളുടെ ദൃഷ്ടാന്തം നമുക്ക് എങ്ങനെ ബാധകമാക്കാം എന്ന്.
ശരിയാണ് രൂത്ത്, നിങ്ങൾ രണ്ടുപേർക്കും ആ കഥ വെറുതൊരു പുരാതന ചരിത്രമായി ഇപ്പോൾ തോന്നുന്നില്ല, ഉണ്ടോ?
എനിക്കില്ല.
എനിക്കുമില്ല.
അടിസ്ഥാനപരമായി നോക്കിയാൽ നമ്മുടെ അതേ പ്രശ്നം തന്നെയാണ് അവർക്കും ഉണ്ടായിരുന്നത്. അവരതിൽ വിജയിച്ചു.
വളരെ ശരിയാണ് ഡേവിഡ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അവരുടെ ദൃഷ്ടാന്തം എങ്ങനെ അനുകരിക്കാമെന്നതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായി ഒന്ന് പരിചിന്തിക്കാം. യുവജനങ്ങൾ ചോദിക്കുന്നു എന്ന പുസ്തകം സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഭാവിയിൽ ഈ പ്രശ്നത്തെ കുറച്ചുകൂടി മെച്ചമായി കൈകാര്യം ചെയ്യുന്ന ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ സഹായിക്കുന്ന ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ അതിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശദ്രക്കും മേശക്കും അഭേദനകോവും വളരെയധികം സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിച്ചിട്ടും ഉറച്ച നിലപാട് സ്വീകരിച്ചപ്പോൾ യഹോവയ്ക്ക് എന്ത് തോന്നിക്കാണും?
യഹോവയ്ക്ക് അവരെക്കുറിച്ച് അഭിമാനം തോന്നിക്കാണും.
വളരെ ശരിയാണ് മോളെ. നിങ്ങൾ രണ്ടുപേരും സമപ്രായക്കാരനുള്ള സമ്മർദ്ദത്തെ ചെറുത്ത് നിൽക്കുമ്പോൾ മമ്മിക്കും എനിക്ക് നിങ്ങളെക്കുറിച്ച് തോന്നുന്നതും അതുതന്നെയാണ്. നിങ്ങൾ അത്തരം സാഹചര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഓരോ ദിവസവും ഏതെങ്കിലും മണ്ഡലത്തിൽ പുരോഗതി വരുത്തേണ്ടതുണ്ടെങ്കിൽ സാരമില്ല, നിങ്ങൾക്കതിന് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ആവശ്യമായ സഹായം തരാൻ ഞങ്ങളുണ്ടല്ലോ. അതിലും പ്രധാനമായി നിങ്ങൾക്കതിന് കഴിയുമെന്ന് യഹോവയ്ക്കറിയാം. നിങ്ങൾക്ക് യഹോവയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും, ശദ്രക്കും മേശക്കും അഭേദനകോവും ചെയ്തതുപോലെ.
യുവജനങ്ങളെ, യഹോവയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതിനുള്ള പദവി നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്, എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ. എന്നാൽ നാം അങ്ങനെ ചെയ്യുമോ? അതിനുള്ള ഉത്തരം ഒരു പരിധിവരെ ദൈവവചനമായ ബൈബിൾ നാം എത്ര മെച്ചമായി പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. വിശ്വസ്തനായ ഒരു അഭിഷിക്ത സഹോദരൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, ദൈവവചനം അച്ചടിച്ച താളുകളിൽ നിന്ന് അടർത്തിയെടുത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണം. അതെ, നാം അതിനെ ജീവസൂറ്റതാക്കണം. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നാടകീയ സംഭവങ്ങളെ നമ്മുടെ കുടുംബങ്ങൾ ഭാവനയിൽ കാണാൻ, അവയെ യാഥാർത്ഥ്യമായ വിധത്തിൽ മനക്കണ്ണുകൊണ്ട് കാണാൻ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ബൈബിൾ രേഖകൾ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും യഥാർത്ഥവും ജീവനുള്ളതുമായി തീരുന്നതിന് നാം ഗവേഷണം ചെയ്യുന്നതിനും ശ്രദ്ധാപൂർവം പഠിക്കുന്നതിനും സമയം കണ്ടെത്തണം. നാം അങ്ങനെ ചെയ്യുന്നെങ്കിൽ ബൈബിളിലെ വിശ്വസ്ത സ്ത്രീപുരുഷന്മാരെ വെറും ചരിത്ര കഥാപാത്രങ്ങളായി നാം വീക്ഷിക്കുകയില്ല, മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുകരിക്കാൻ പറ്റിയ ജീവിക്കുന്ന മാതൃകാപാത്രങ്ങൾ, വിശ്വാസത്തിൻ്റെ മാതൃകകളായിരിക്കും അവർ. അത് യഹോവ അംഗീകരിക്കുന്ന ജീവിതചര്യ എന്നും പിൻപറ്റാൻ കുടുംബങ്ങളെ, നമ്മെ എല്ലാവരെയും തീർച്ചയായും സഹായിക്കും.